നമസ്കാരം. മീഡിയം വേവ് 340 മീറ്ററിൽ 882 കിലോഹെർട്സിൽ വിശ്വവാണിയുടെ മലയാള പരിപാടികൾ ആരംഭിക്കുകയായി.
പ്രകാശമേകും ജ്ഞാനമായി പ്രദോഷം വരയും കൂട്ടിനായി പ്രമോദമേകും സന്ദേശം പ്രാണനിൽ ജീവസന്ദേശം.
അനിഷ്ട സംഭവങ്ങളും ആശങ്കകളും വർദ്ധിച്ചു വരുന്ന മനുഷ്യ ജീവിതത്തിൽ പ്രത്യാശയും സുരക്ഷിതത്വവും പകർന്നു തരുന്നത് ഒന്നു മാത്രം, ദൈവവചനം. തിരുവചനത്തിലെ ചിന്തകൾ താങ്കളുടെ ജീവിതത്തിൽ പുതുജീവൻ പകരും, വേദനിക്കുന്ന മനസ്സുകളിൽ സാന്ത്വനം നൽകും, ഏകാഗികൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അരുളും. ദൈവവചനം ക്രമമായി പഠിക്കുവാൻ ശ്രവിക്കൂ. ജീവസന്ദേശം.
വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3 വരെ നാം പഠിച്ചു കഴിഞ്ഞുവല്ലോ. പഠനം വളരെയേറെ പ്രയോജനപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. വളരെ സംക്ഷിപ്തമായി അനേക കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വിശുദ്ധ മർക്കോസ് തന്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത്. എത്ര പെട്ടെന്നാണ് താൻ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതെന്ന് ഒന്ന് ശ്രദ്ധിക്കൂ. 4 നാം വരുമ്പോൾ ആദ്യം വിതയ്ക്കുന്നവന്റെ ഉപമയാണ് യേശു പറയുന്നത്. പിന്നെ വിളക്ക് പ്രകാശിക്കുന്നതിനെ കുറിച്ച് അവൻ പറയുന്നു. നമുക്ക് 4 തന്നെ ഒന്ന് പ്രവേശിക്കാം. മർക്കോസിന്റെ സുവിശേഷത്തിലെ ഈ അധ്യായത്തിൽ പല ഉപമകളും പിന്നീട് കൊടുങ്കാറ്റിനെ ശാസിക്കുന്ന ആ സംഭവവും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇതിൽ ഒരു ഉപമ ഒഴികെ മറ്റെല്ലാം തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ നാം പഠിച്ചവയാണ്. 1 വിതപ്പാൻ പുറപ്പെട്ട ആളിന്റെ ഉപമയും അതിന്റെ വ്യാഖ്യാനവുമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതിനെ തുടർന്ന് മറ്റ് ഉപമകളും പിന്നീട് ഒരു അതിശയവും ഈ അധ്യായത്തിൽ നാം കാണുന്നു. മർക്കോസിന്റെ സുവിശേഷം പ്രവർത്തനത്തിന്റെ സുവിശേഷമാണെന്ന് തുടക്കത്തിൽ തന്നെ നാം ചിന്തിച്ചുവല്ലോ. എന്നാൽ ഇവിടെയാകട്ടെ ഉപമകൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഈ അധ്യായത്തിൽ ഒരു അതിശയപ്രവൃത്തി മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. എന്നാൽ മർക്കോസിന്റെ സുവിശേഷത്തിലെ ഉപമകളും പ്രവർത്തനത്തിന്റെ ഉപമകളാണെന്ന് താങ്കൾക്ക് കാണുവാൻ കഴിയുന്നത് അത്രേ. ഇതിൽ ഓരോ ഉപമയും വളരെ ഹൃദയസ്പർശിയായിട്ടുള്ളതാണ്. മർക്കോസിന്റെ ഉപമകൾ പറയുമ്പോഴും പ്രവർത്തനത്തിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. 1 നോക്കിക്കാട്ട്. അവൻ പിന്നെയും കടൽക്കര വെച്ച് ഉപദേശിപ്പാൻ തുടങ്ങി. അപ്പോൾ ഏറ്റവും വലിയ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടുകൊണ്ട് അവൻ പടകിൽ കയറി കടലിൽ ഇരുന്നു. പുരുഷാരമൊക്കെയും കടലരികെ കരയിലായിരുന്നു. യേശുവിന്റെ ശുശ്രൂഷയുടെ ഉയർന്ന കാലഘട്ടത്തിലാണ് ഇവ സംഭവിച്ചത്. അവൻ വളരെ ജോലിത്തിരക്കിലായിരുന്നു. സമ്മർദ്ദം അവന്റെ മേലുണ്ടായിരുന്നു. അവൻ ശാരീരികമായി ക്ഷീണിച്ച അവസ്ഥയിലായിരുന്നു. അങ്ങനെ ക്ഷീണിച്ചിരുന്നത് കൊണ്ട് കടലിൽ വെച്ച് പടകിൽ കിടന്നുറങ്ങിപ്പോയതായി ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതായി നാം കാണുന്നു. അവൻ ക്ഷീണിതനായിരുന്നത് കൊണ്ടാണ് ഉറങ്ങിപ്പോയത്. 2 നാം വായിക്കുന്നത്, അവൻ ഉപമകളാൽ അവരെ പലതും ഉപദേശിച്ചു. ഉപദേശത്തിൽ അവരോട് പറഞ്ഞു. പല കാര്യങ്ങളും അവരെ പഠിപ്പിക്കുന്നതിനുള്ള മാർഗമായി യേശു സാദൃശ്യങ്ങൾ ഉപയോഗിക്കുകയാണ് ചെയ്തത്. അവന്റെ 3 ശുശ്രൂഷയുടെ പകുതിയോളം കഴിഞ്ഞിരിക്കുന്നു. ഇതിനു മുമ്പ് തന്നെ യേശു മറ്റ് പലതിനോടും ഉപമിച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായി കിണറിന്റെ അരികെ വന്ന സ്ത്രീയോട് ജീവന്റെ വെള്ളത്തെക്കുറിച്ച് പറഞ്ഞു. തന്റെ ശിഷ്യന്മാരായ മുക്കുവന്മാരോട് അവരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. കൊയ്ത്തിന് നിലങ്ങൾ വെളുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും അവൻ ഉപ്പിനെക്കുറിച്ചും വെളിച്ചത്തെക്കുറിച്ചും പാറയും മണലുമാകുന്ന അടിസ്ഥാനങ്ങളെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇവയൊന്നും ഉപമകളായിരുന്നില്ല. ഇവിടെ അവൻ ഉപമയിൽ കൂടി പഠിപ്പിക്കുവാൻ പോവുകയാണ്. അങ്ങനെ വിതയ്ക്കുന്നവന്റെ ഉപമ പറയുന്നു. 3-7 വാക്യങ്ങൾ ഒന്ന് നോക്കിക്കാട്ടെ. വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു. പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. മറ്റു ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേരില്ലായകൊണ്ട് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ളു മുളച്ചു വളർന്നു, അതിനെ ഞെരുക്കിക്കളഞ്ഞു, അത് വിളിഞ്ഞതുമില്ല. വിത്ത് വീണ മൂന്ന് സ്ഥലങ്ങളെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവ രക്ഷിക്കപ്പെടാത്ത, സുവിശേഷത്തെ സ്വീകരിക്കാത്ത ആളുകളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അവർ ദൈവവചനം സ്വീകരിക്കുകയില്ല, അവരുടെ ജീവിതങ്ങൾ വഴിയരികെ വീണതുപോലെയാണ്. പറവകൾ വന്ന് വിത്ത് തിന്നുകളയുന്നു, അതായത് സാത്താൻ വചനം എടുത്തു കളയുന്നു. മറ്റുള്ളവർ പാറസ്ഥലം പോലെയാണ്, അവിടെ ആഴത്തിൽ മണ്ണില്ലാത്തതിനാൽ മുളച്ചു വരുന്ന വിത്ത് സൂര്യപ്രകാശത്തിൽ ഉണങ്ങി കരിഞ്ഞു പോകുന്നു. മുള്ളിനിടയിൽ വീണതിനെ മുള്ള് ഞെരിച്ചു കളയുന്നു. ഇനിയും നല്ല സ്ഥലമുണ്ട്. എട്ടാം വാക്യം നോക്കിക്കാട്ട്, മറ്റ് ചിലത് നല്ല മണ്ണിൽ വീണിട്ട് മുളച്ചു വളർന്നു, ഫലം കൊടുത്തു, 30, 60, 100 മേനി വിളഞ്ഞു. ഇവിടെ നാലിലൊന്ന് മാത്രമേ നല്ല നിലത്ത് വീണതായി കാണുന്നുള്ളൂ. ദൈവവചനം സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടവരെയാണ് അവർ പ്രതിനിധാനം ചെയ്യുന്നത്. എന്നാൽ ഇവിടെ വിവിധ നിലകളിലുള്ള ഫലം 30, 60, 100 മേനി ഫലം പുറപ്പെടുവിച്ചതായി കാണുന്നു. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു എന്ന് നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഓർക്കുക. അനന്തരം അവൻ അവരോട്, അവർ അധികം ഫലം, വളരെ സമൃദ്ധമായ ഫലം പുറപ്പെടുവിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് പറയുകയുണ്ടായി. ഇവിടെ നാം കണ്ടതുപോലെ തന്നെ മൂന്ന് നിലകളിൽ ഫലം പുറപ്പെടുവിക്കണം എന്നത്രേ അവൻ കരുതിയത്. 9 വാക്യത്തിൽ, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നും അവൻ പറഞ്ഞു. അവൻ ഒരു അപകട സൂചന ഉയർത്തുന്നു. നമ്മുടെയൊക്കെ റെയിൽവേ ക്രോസുകളിൽ കാണുന്ന നിൽക്കുക, നോക്കുക, ശ്രദ്ധിക്കുക എന്ന മുന്നറിയിപ്പ് പോലെയാണിത്. എന്നിട്ടും പലരും അത് മനസ്സിലാക്കിയില്ല എന്ന് അടുത്ത വാക്യത്തിൽ നാം കാണുന്നു. 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അനന്തരം അവൻ തനിച്ചിരിക്കുമ്പോൾ അവനോട് കൂടെയുള്ളവർ പന്തിരുവരുമായി ആ ഉപമകളെക്കുറിച്ച് ചോദിച്ചു. അവരോട് അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തിന്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു, പുറത്തുള്ളവർക്കോ സകലവും ഉപമകളാൽ ലഭിക്കുന്നു. അവർ മനം തിരിയാതെയും അവരോട് ക്ഷമിക്കാതെയും ഇരിക്കത്തക്കവണ്ണം അവർ കണ്ടിട്ടും അറിയാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിപ്പാനും സംഗതി വരും. ഇവിടെ ഈ ഉപമ ഒട്ടും തന്നെ ഗ്രഹിക്കാത്ത കുറെ പേരെങ്കിലും ഉണ്ടായിരുന്നു. അവർ അവനോട് ചോദിച്ചപ്പോൾ അവൻ ഈ വാക്യങ്ങളിൽ ഉത്തരം നൽകി. യേശുവിന്റെ ശത്രുക്കൾ അവന്റെ ഉപദേശത്തെ അംഗീകരിച്ചില്ല. പുരുഷാരം ആത്മീയ സത്യങ്ങളോട് അവഗണന കാട്ടിക്കൊണ്ടാണിരുന്നത്. അവർ അവന്റെ അതിശയ പ്രവർത്തനങ്ങളിൽ തൽപരരായിരുന്നു. എന്നാൽ അവയുടെ ആത്മീയമായ സത്യങ്ങളിൽ ഉത്സുകരല്ലായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനാൽ അവനിപ്പോൾ അവരിൽ താൽപര്യം ഉളവാക്കുവാനായി ഉപമകൾ ഉപയോഗിക്കുന്നു. തന്റെ ശത്രുക്കളുടെ എതിർമനോഭാവവും പുരുഷാരത്തിന്റെ അവഗണനയും അറിവുകേടും കാരണം തന്റെ ഉപദേശത്തിലൊരു മാറ്റം അനിവാര്യമാക്കി തീർക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ സംതൃപ്തരാകുന്നതിനും ആത്മീയ സത്യങ്ങൾ ആവശ്യമായിരിക്കുന്നവരുടെ കണ്ണുകൾ തുറക്കുന്നതിനും ഇടയായിത്തീരും. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 1:2 ഈ ആശയം പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാം. 1 കൊരിന്ത്യർ 2 നിന്നും ചില വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. 9 നാം വായിക്കുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർ കൊരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. 13-14 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അത് ഞങ്ങൾ മനുഷ്യ ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മികന്മാർക്ക് ആത്മികമായത് തെളിയിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു. ആത്മികമായി വിവേചിക്കേണ്ടതാകിയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന ഒരു വലിയ പ്രമാണമാണിത്. ഇത് ഇന്നും പ്രായോഗികമത്രേ. ജനം ആത്മീയ സത്യങ്ങൾ ഗ്രഹിക്കുന്നതിനായി എന്തു മാർഗവും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഈ സത്യങ്ങൾ അവരുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നതിന് മുൻപ് അവർ അവ മനസ്സിലാക്കേണ്ടതുണ്ട്. കണ്ണുമടച്ച് അഥവാ ഒരു അന്ധവിശ്വാസമല്ല, പിന്നെയോ തങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് എന്ന് അവർ വ്യക്തമായി അറിഞ്ഞിരിക്കണം, ഗ്രഹിച്ചിരിക്കണം. ഒരു വ്യക്തിയുടെ ഹൃദയവും ദൃഷ്ടികളും തുറന്നിരിക്കുകയും അറിയുവാനുള്ള ആഗ്രഹം ഉണ്ടാകുകയും ചെയ്താൽ പരിശുദ്ധാത്മാവ് വലിയ സത്യങ്ങളെ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നൽകുമെന്നാണ് എൻ്റെ വിശ്വാസം. അവൻ ഈ കാര്യങ്ങളെ ആ വ്യക്തിക്ക് യഥാർത്ഥവും ജീവനുള്ളതുമാക്കി തീർക്കും. അതെങ്ങനെയാണ് സാധിക്കുന്നത് എന്നത്ര പലരുടെയും സംശയം. ചിലപ്പോൾ നാം പറയാറില്ലേ, ക്രിസ്തുവിനെ താങ്കളുടെ രക്ഷകനായി കൈക്കൊള്ളുന്നില്ല എങ്കിൽ താങ്കൾ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കും എന്ന്. വാസ്തവത്തിൽ സത്യം അതല്ല സുഹൃത്തെ. സത്യം എന്തെന്നാൽ താങ്കൾ ഇപ്പോൾ തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ആ കാര്യം എന്തെന്നാൽ, താങ്കൾ ക്രിസ്തുവിനെ താങ്കളുടെ സ്വന്തം രക്ഷകനായി അംഗീകരിക്കാത്ത പക്ഷം താങ്കൾ നഷ്ടപ്പെട്ട അവസ്ഥയിൽ തന്നെ തുടരും. അതാണ് സത്യം. താങ്കൾ പുരോഗമിക്കുവാനുള്ള ഒരു ഓട്ടത്തിലല്ല എന്നോർക്കുക. ഈ ഓട്ടം പുരോഗമനത്തിലല്ല, നാശത്തിൽ മാത്രമേ കൊണ്ടെത്തിക്കൂ. അതുകൊണ്ട് ദൈവവചനത്തോടുള്ള താങ്കളുടെ പ്രതികരണവും അംഗീകാരവും അനുസരിച്ചായിരിക്കും താങ്കൾ രക്ഷിക്കപ്പെട്ടിരിക്കുമോ നഷ്ടപ്പെട്ടിരിക്കുമോ എന്ന് തീരുമാനിക്കുന്നത്. താങ്കൾ ക്രിസ്തുവിൽ വിശ്വസിക്കുമോ, അവനെ രക്ഷകനായി അംഗീകരിക്കുവാൻ താങ്കൾ തയ്യാറാണോ? ഇത് കേൾക്കുമ്പോൾ ചിലരെങ്കിലും ചിന്തിച്ചു കാണും, ഈ പറയുന്നത് വെറും സിദ്ധാന്തമാണല്ലോ, ഇതിനകത്ത് യാഥാർത്ഥ്യം ഒന്നുമില്ല എന്ന് ചുരുക്കം. ഇത് ഒരുതരം ഭൂതാവിഷ്ടമായ കാര്യം ചെയ്യുവാൻ ഒരു വ്യക്തിയോട് ആവശ്യപ്പെടുന്നത് പോലെ ഇരിക്കുന്നുവല്ലോ. ഇത് അന്ധവിശ്വാസമല്ലാതെ എന്താണ്? മതം എന്ന് പറയുന്നത് വെറും കറുപ്പല്ലേ, മനുഷ്യനെ മയക്കുന്ന കറുപ്പ്. ക്രിസ്തുവിനെ കൈക്കൊള്ളുക, ക്രിസ്തുവിനെ ജീവിതത്തിൽ അംഗീകരിക്കുക, അങ്ങനെ ചെയ്താൽ ക്രിസ്തു രക്ഷിക്കും, പരിശുദ്ധാത്മാവ് നടത്തും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വെറും മാനസിക വിഭ്രാന്തിക്കാർക്ക് മാത്രം അനുകരിക്കുവാൻ കഴിയുന്നതായ ഒരു കാര്യമാകുന്നു എന്നാണ് ബുദ്ധിമാന്മാർ അഥവാ ജ്ഞാനികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പലരും ചിന്തിക്കുന്നത്. എന്നാൽ അതങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം, താങ്കൾക്കും എനിക്കുമൊക്കെ അനുഭവമുള്ള ഒരു ഉദാഹരണം. ഈ കഴിഞ്ഞൊരു ദിവസം ഞാൻ കൽക്കട്ട വരെ പോകുവാനായിട്ടിടയായിത്തീർന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ എന്നോടൊപ്പം പ്രവർത്തിക്കുന്നതായിട്ടുള്ള സ്നേഹിതൻ എനിക്ക് തിരിച്ചു വരുവാനായിട്ടുള്ള ടിക്കറ്റ് ഞാൻ പോരുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ കൈവശം തന്നു. എന്നിട്ട് പറഞ്ഞ് ടിക്കറ്റ് ഇപ്പോൾ വെയ്റ്റിംഗ് ലിസ്റ്റിലാകുന്നു, യാത്ര ആരംഭിക്കുന്ന ദിവസം നമുക്ക് റിസർവേഷൻ ഉണ്ടോ എന്ന് അന്വേഷിക്കാം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ച് ഈ ടിക്കറ്റ് ആരാണ് എടുത്തതെന്ന്. അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, അത് ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഏജന്റ് ആകുന്നു. ആ ഏജന്റിനെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ നിങ്ങൾക്കറിയണം ഞാൻ അയാളെ കണ്ണുമടച്ച് വിശ്വസിച്ചു. യാത്ര ആരംഭിക്കുന്ന ദിവസം ഞാൻ എൻ്റെ റിസർവേഷന്റെ കാര്യം ഫോണിൽ കൂടി അന്വേഷിച്ചു. എനിക്ക് റിസർവേഷൻ കിട്ടിയിട്ടുണ്ട് എന്ന്, അത് ഇന്ന കമ്പാർട്ട്മെന്റിൽ ഇന്ന സീറ്റ് ആകുന്നു എന്നും അവിടെ നിന്നും ഒരാൾ എന്നോട് വിളിച്ചു പറഞ്ഞു. അവർ പറഞ്ഞു ഞാൻ ചോദ്യം ചെയ്യാതെ വിശ്വസിച്ചു കേട്ടോ. ഞാൻ ആ പറഞ്ഞ ആളിനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല, ഇന്ന് വരെ എനിക്കവരെ അറിയില്ല. അവർ പറഞ്ഞതനുസരിച്ച് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. അവർ പറഞ്ഞിരുന്ന കമ്പാർട്ട്മെന്റിൽ പറഞ്ഞ സീറ്റിൽ ഞാൻ ഇരുന്നു. നോക്കണേ, ഞാൻ ആരെയെല്ലാം, അതും ഞാൻ ഒരു പ്രാവശ്യം പോലും കണ്ടിട്ടില്ലാത്ത എത്ര പേരെ വിശ്വസിക്കുന്നു എന്ന്. അതുമാത്രമോ, ആ ട്രെയിനിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഞാൻ വിശ്വസിച്ചു. അതിനോടുവാൻ വീലുണ്ടോ, എഞ്ചിനുണ്ടോ, ഇതൊന്നും ഞാൻ പരിശോധിച്ചില്ല. ഇനി ഓടിച്ച ഡ്രൈവർക്ക് കേരളത്തിൽ എത്തുവാനുള്ള വഴി അറിയാമോ എന്നുപോലും ഞാൻ അന്വേഷിച്ചില്ല. ഞാൻ ഇവരെ എല്ലാം വിശ്വസിച്ചതുകൊണ്ട് വീട്ടിലെത്തി. ആ ട്രെയിൻ ഒരു യാഥാർത്ഥ്യമായിരുന്നില്ല എന്നെന്നോട് നിങ്ങൾ പറയരുതേ. ഇതുപോലെ തന്നെയാണ് ദൈവം തൻ്റെ വചനം നമുക്ക് നൽകിയിരിക്കുന്നത്. താങ്കൾ ക്രിസ്തുവിനെ വിശ്വസിക്കുവാനാണ് ദൈവം അനുശാസിക്കുന്നത്, അതിന് തയ്യാറാണോ? നിലത്ത് വീണ വിത്ത് ദൈവവചനമാണ്. താങ്കൾ ഇന്ന് ഏത് വിധത്തിലുള്ള നിലമാണ്? താങ്കൾ മുള്ളുള്ള സ്ഥലമാണോ, പാറ സ്ഥലമാണോ, അതോ വഴിയരികെയുള്ള സ്ഥലമോ, അതോ ദൈവവചനം നല്ല നിലത്താണോ വീഴുന്നത്? അതാണ് പ്രധാനപ്പെട്ട കാര്യം. നാം എല്ലാവരും തന്നെ നഷ്ടപ്പെട്ടവരാണ്. ദൈവവചനം നാം സ്വീകരിക്കുന്നത് അനുസരിച്ചാണ് നാം രക്ഷിക്കപ്പെട്ടവരോ അതോ നഷ്ടപ്പെട്ട അവസ്ഥയിൽ തന്നെ ഇരിക്കുന്നവരോ എന്ന് തീരുമാനിക്കുന്നത്. തുടർന്നുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് തന്നെ ഉപമയുടെ പൊരുൾ പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഞാനൊന്ന് വായിക്കാം. 13 മുതൽ 20 വരെ, പിന്നെ അവൻ അവരോട് പറഞ്ഞത്, ഈ ഉപമ ഗ്രഹിക്കുന്നില്ലയോ? പിന്നെ മറ്റേ ഉപമകൾ എങ്ങനെ ഗ്രഹിക്കും? വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു. വചനം വിതച്ചിട്ട് വഴിയിരികെ വീണത് കേട്ട ഉടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നതാകുന്നു. അങ്ങനെ തന്നെ പാറസ്ഥലത്ത് വിതച്ചത് വചനം കേട്ട ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ, എങ്കിലും അവർ ഉള്ളിൽ വേരില്ലാതെ ക്ഷണികന്മാരാകുന്നു. വചനം നിമിത്തം ഉപദ്രവമോ പീഡയോ ഉണ്ടായാൽ ക്ഷണത്തിലിടറിപ്പോകുന്നു. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഇഹലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും മറ്റ് വിഷയമോഹങ്ങളും അകത്ത് കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നതാകുന്നു. നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ തന്നെ. അവർ 30, 60, 100 മേനി വിളയുന്നു. വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രനും വിത്ത് ദൈവവചനവുമാകുന്നു. വഴിയരികെയുള്ള പറവകൾ സാത്താനാണ്. പീഡനവും ഉപദ്രവവും മൂലം ദൈവത്തിൽ നിന്ന് അകലപ്പെടുന്നവരാണ് പാറസ്ഥലം പോലെയുള്ള കേൾവിക്കാർ. അതാണ് ജഡം. ഇന്ന് അനേകരുടെയും ചിന്ത ജഡത്തിന്റെ പിൻപെയാണ്. ജഡത്തിന്റെ ചിന്ത ദൈവത്തിങ്കൽ നിന്ന് നമ്മെ അകറ്റുന്നു എന്ന് മറക്കരുത്. ജഡത്തിന്റെ ചിന്ത എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എന്റെ ജീവിതത്തിൽ ദൈവഹിതത്തിൽ നിന്നും അകന്നുപോകുവാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയാത്തതായിട്ടുള്ള ചിന്തകൾ, പ്രവർത്തനങ്ങൾ. അടുത്തതായി മുള്ളുള്ള സ്ഥലമുണ്ട്. ലോകത്തിന്റെ ആകുല ചിന്തകൾ അവരെ പതറിക്കുന്നു. അതാണ് ഇന്നത്തെ ലോകം. അനേകരെയും ലോകമയത്വം ഇന്ന് ദൈവത്തിങ്കിൽ നിന്ന് അകറ്റിക്കളയുന്നു. പിന്നീട് നല്ല സ്ഥലത്തുള്ള ആ വിത്ത്, അത് ആ കേൾവിക്കാരാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവർ. ദൈവവചനത്താൽ യഥാർത്ഥമായ മാനസാന്തരം പ്രാപിച്ചവരാണവർ. അവർ വിവിധങ്ങളായ നിലയിൽ ഫലം പുറപ്പെടുവിക്കുന്നു. അതിൽ 1/3 മേനി മാത്രമേ 100 മേനി ഫലം ഉളവാക്കുന്നുള്ളൂ. ആകെ വിതച്ച വിത്തിന്റെ 1/3 മാത്രമേ 100 മേനി ഫലം ഉളവാക്കുന്നുള്ളൂ. ശരിയായ പ്രവർത്തനത്തിൻ്റെതായ ഒരു ഉപമ നാം ഇവിടെ കാണുന്നു. 21, 22 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, പിന്നെ അവൻ അവരോട് പറഞ്ഞത്, വിളക്ക് കത്തിച്ച് പറയൻ കീഴിലോ കട്ടിൽ കീഴിലോ വെക്കുമാറുണ്ടോ? വിളക്ക് തണ്ടിന്മേലല്ലയോ വെക്കുന്നത്? വെളിപ്പെടുവാനുള്ളതല്ലാതെ ഗൂഢമായത് ഒന്നും ഇല്ല. വെളിച്ചത്തു വരുവാനുള്ളതല്ലാതെ മറവായത് ഒന്നുമില്ല. വിളക്കിന്റെയും അതിന്റെ പ്രവർത്തനത്തിന്റെയും ഉപമയാണ് ഇവിടെ കാണുന്നത്. വെളിച്ചം ഉത്തരവാദിത്വം ഉളവാക്കുന്നു. സത്യത്തെ സ്വീകരിക്കുന്ന ഒരു വ്യക്തി പ്രവർത്തിക്കേണ്ടതാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന വെളിച്ചത്തിനനുസരിച്ച് നാം ഉത്തരവാദിത്തപ്പെട്ടവരാണ്. വെളിച്ചം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. വെളിച്ചത്തോടുള്ള താങ്കളുടെ പ്രതികരണമാണ് പ്രധാനമായിട്ടുള്ളത്. സുവിശേഷമാകുന്ന വെളിച്ചം നമ്മിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഞാനും നിങ്ങളും അന്ധകാരത്തിലായിരുന്നു എന്നതാണ് വാസ്തവം. മനുഷ്യന്റെ ബലഹീനത കൊണ്ടും അജ്ഞത കൊണ്ടുമാണ് അവൻ പാപിയായിരിക്കുന്നത് എന്ന ചിന്ത നമുക്കുണ്ടാകാറുണ്ട്. എന്നാൽ റോമാലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസപ്പോസ്തലൻ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്നോർത്ത് മഹുദ്ധീകരിക്കുകയോ നന്ദി കരേറ്റുകയോ ചെയ്തില്ല എന്നാണ്. മനുഷ്യൻ മനഃപൂർവം പാപിയാണ്. അങ്ങനെയുള്ള പാപികൾ അത്രേ നാം എല്ലാവരും. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന വെളിച്ചം നമ്മെ ഉത്തരവാദിത്വമുള്ളവരാക്കി തീർക്കും. നാം നഷ്ടപ്പെട്ടവരാണ്. നാം വെളിച്ചത്തെ സ്വീകരിക്കാതിരുന്നാൽ, അതായത് നാം യേശുക്രിസ്തുവിനെ സ്വീകരിക്കാത്ത പക്ഷം, നഷ്ടപ്പെട്ടവരായി തന്നെ ഇരിക്കും എന്ന കാര്യം മറക്കരുത്. 23-ാം വാക്യം നോക്കിക്കേ, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതാണ് പ്രവർത്തനം. ഇപ്രകാരമുള്ള പ്രവൃത്തിയാണ് ദൈവം ആവശ്യപ്പെടുന്നത്. വിശ്വാസം പ്രവൃത്തിയാണ്. ദൈവം പറഞ്ഞിരിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് വിശ്വാസം. ഇന്ന് ഈ പറഞ്ഞത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്നറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞതായ എൻ്റെ ട്രെയിൻ യാത്രയുടെ ഉദാഹരണത്തിലേക്ക് ഒന്നുകൂടി വരട്ടെ. താങ്കൾക്കൊരു ടിക്കറ്റ് ലഭിച്ചിരിക്കുന്നു എന്ന വസ്തുതയിൽ താങ്കൾ പ്രവർത്തിച്ചാൽ മതിയാകും. ഒരു ട്രെയിൻ ഉണ്ടെന്നും, ആയത് താങ്കളെ താങ്കൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടെത്തിക്കുമെന്നും താങ്കൾ വിശ്വസിച്ചേ മതിയാകൂ. വിശ്വസിച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നത് കൊണ്ട് മാത്രം താങ്കൾ എത്തേണ്ടടുത്ത് എത്തുകയില്ല. ട്രെയിനിൽ കയറുവാൻ തക്കവണ്ണം താങ്കൾ വിശ്വസിക്കണം. അതാണ് വിശ്വാസം. സുഹൃത്തെ, താങ്കൾക്ക് അങ്ങനെ വിശ്വസിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആ പറഞ്ഞ ഉദാഹരണത്തിന്റെ ഓരോ പടിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ. പലരും പറയാറുണ്ട് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല എന്ന്. ഞാൻ പറയട്ടെ, നിങ്ങളെപ്പോലെ വലിയ വിശ്വാസി വേറെ ആരുമില്ല. എന്തെല്ലാം കാര്യങ്ങളാണ് ഓരോ നിമിഷവും നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നത്? അന്ധവിശ്വാസമല്ല, ശരിയായ വിശ്വാസം. അതാണ് താങ്കളുടെ ദൈനംദിന ജീവിതത്തിൽ പ്രതിഫലിച്ചു കാണുന്നത്. അതോ ആഗ്രഹമുണ്ടായിട്ടും പലപ്പോഴും തീരുമാനമെടുത്തിട്ടും പരാജയപ്പെടുന്ന അവസ്ഥയാണോ? ഓ, ഇനിയും എന്നെക്കൊണ്ട് സാധ്യമല്ല എന്ന് കരുതി താങ്കൾ നിരാശപ്പെട്ടിരിക്കുകയാണോ? അരുത്, നിരാശ പാടില്ല. കർത്താവിന്റെ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ യേശു കർത്താവിന്റെ അടുത്തേക്ക് വന്ന് യേശുവേ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമോ? കർത്താവേ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഈ ആയുസിൽ താങ്കളുടെ വിശ്വാസം പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരുവാനും നിത്യരാജ്യത്തിന്റെ അവകാശിയാക്കി താങ്കളെ അനുഗ്രഹിക്കുവാനും യേശു ആഗ്രഹിക്കുന്നു. പരാജയങ്ങളെ നോക്കി പതറി നിൽക്കാതെ വിശ്വാസം നിറഞ്ഞവരായി വിജയിച്ചു മുൻപോട്ടു പോകുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതെ, ഈ നല്ല നിലത്ത് വീണ വിത്ത് പോലെ നമ്മുടെ ജീവിതം ദൈവവചനത്തോട് പ്രതികരിക്കുന്ന ജീവിതങ്ങളായിരിക്കണം. ദൈവവചനം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം കൊണ്ടുവരും. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ വളരെയേറെ പ്രതികൂലങ്ങൾ വന്നു എന്ന് വന്നേക്കാം. എന്നാൽ അതിനെ അതിജീവിക്കുവാൻ നമുക്ക് ശക്തി ലഭിക്കുന്നത്, നമുക്കതിനുള്ള സാമർത്ഥ്യം ലഭിക്കുന്നത് ദൈവവചനത്തെ നാം അംഗീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. യേശു അങ്ങനെയുള്ളൊരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ് താങ്കളെ വിളിച്ചിരിക്കുന്നത്. അവിടും താങ്കളെ സ്നേഹിക്കും. താങ്കളുടെ ജീവിതം അത് ആസ്വദിക്കേണ്ട വിധം താങ്കൾക്ക് ആസ്വദിക്കുവാൻ കഴിയേണ്ടതിനായി ദൈവം ആഗ്രഹിക്കുന്നു. അതിനായി ജീവിതത്തെ സമർപ്പിക്കുമോ? ഓർക്കുക, വിശ്വസിക്കുന്ന വ്യക്തികൾക്കാണ് വിജയിക്കുവാൻ സാധിക്കുന്നത്. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനത്തിലെ ആഴമേറിയ ആശയങ്ങളെ, അർത്ഥങ്ങളെ ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അവിടെ ഞങ്ങളെ സഹായിക്കണമേ. പലപ്പോഴും വചനം പാറസ്ഥലത്ത് വീണതുപോലെയും മുള്ളിനിടയിൽ വീണതുപോലെയും വഴിയരികെ വീണതുപോലെയും ആകുന്നു ഞങ്ങളുടെ ജീവിതങ്ങളിൽ വീഴുന്നത്. എന്നാൽ ഒരുക്കപ്പെട്ട നല്ല നിലത്ത് വീണ വിത്തുപോലെ അവിടുത്തെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ 100, 60, 30 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട ഓരോരുത്തരെയും അതിനു വേണ്ടിയിട്ട് ഒരുക്കണമേ. കർത്താവേ, ഈ ലോകത്തിൻ്റെ ചിന്തകളാലോ ഈ ജീവിതത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളാലോ വചനം അനുസരിക്കുവാൻ സാധിക്കാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ തലവണക്കിയിരിക്കുന്നുവെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് പ്രത്യേകമായി സഹായിക്കണമേ. നിന്നിൽ ആനന്ദം കണ്ടെത്തുവാൻ നിന്റെ മക്കളെ നീ ഒരുക്കണം. നിന്നിൽ വിശ്വസിപ്പാൻ, നിന്റെ വചനത്തിൽ വിശ്വസിപ്പാൻ, അതനുസരിപ്പാൻ നിന്റെ കുഞ്ഞുങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾക്ക് തന്നതായിട്ടുള്ള നല്ല ആലോചനയ്ക്കായി വീണ്ടും അങ്ങേ സ്തുതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
ബലവും തന്നേ പേടിപ്പാൻ ഇനിയും യാതൊന്നുമില്ലല്ലോ. യഹോവയൻ വെളിച്ചവും രക്ഷയും, ഭയമെനിക്കു ലേശം വേണ്ടമനി. യഹോവയൻ ജീവന്റെ ബലം തന്നേ പേടിപ്പാൻ
സൈന്യമായി അടുത്തിടുമ്പോ, യുദ്ധത്തിൻ താഹളം മുഴക്കിടുമ്പോ,
ശത്രുക്കൾ സൈന്യമായി അടുത്തിടുമ്പോ, യുദ്ധത്തിൻ താഹളം മുഴക്കിടുമ്പോ,
ഭയപ്പെടുന്നില്ല ഞാൻ, പതറുകയില്ല ഞാൻ, യാഹം ദൈവമെൻ രക്ഷകനല്ലയോ. എത്ര ശ്രേഷ്ഠം, തന്നാലയവാസം എത്ര മോദം,
യഹോവ തൻ തേജസ് എത്ര ശ്രേഷ്ഠം, തന്നാലയവാസം എത്ര മോദം,
ധ്യാനിച്ചിടും അവനെ മോദാ, ആശയതേ എന്നായുസ്സിനന്ത്യത്തോളം,
വെളിച്ചവും രക്ഷയും, ഭയമെനിക്കു ലേശം വേണ്ടമന്നിൽ, യഹോവയൻ ജീവന്റെ ബലവും തന്നെ, പേടിപ്പാനിയും യാതൊന്നുമില്ലല്ലോ, യഹോവയൻ വെളിച്ചവും രക്ഷയും, ഭയമെനിക്കു ലേശം വേണ്ടമന്നിൽ, യഹോവയൻ ജീവന്റെ ബലവും തന്നെ, പേടിപ്പാനിയും യാതൊന്നുമില്ലല്ലോ.
ദൈവവചനം പഠിക്കുന്നതിന്റെ ആവശ്യകത താങ്കൾ മനസ്സിലാക്കിയെങ്കിൽ ഈ കാര്യത്തിൽ താങ്കളെ സഹായിക്കുവാൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. താങ്കളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും അതിന് പരിഹാരമുണ്ട് എന്നോർക്കുക. പ്രാർത്ഥനാ വിഷയങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും ദയവായി എഴുതുമല്ലോ.
കത്തുകൾ അയക്കേണ്ട വിലാസം: ജീവ സന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള.
വിലാസം വീണ്ടും ശ്രദ്ധിച്ചാലും: ജീവ സന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം.